2021 ഒക്ടോബർ 20 ബുധനാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പൊതു സിവിൽ കോഡ് അനിവാര്യം. മുൻ ജില്ലാ ജഡ്ജി സുന്ദരം ഗോവിന്ദ് എഴുതുന്നു. ഇന്ത്യയിൽ പൊതു സിവിൽ കോഡ് വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളേറെയായി. 1950 ഭരണഘടന നിലവിൽ വന്ന ശേഷവും ഇന്ത്യയിലെ വിവിധ മതങ്ങളിൽപ്പെട്ടവർ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം എന്നീ കാര്യങ്ങളിൽ അവരവരുടെ മതം അനുശാസിക്കുന്ന നിയമങ്ങളാണ് പിന്തുടരുന്നത്. ഹിന്ദു പുരുഷൻ മരിച്ചാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും അമ്മയ്ക്കും സ്വത്തിന് തുല്യ അവകാശം നൽകുന്നു. സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് അവകാശമില്ല. എന്നാൽ ക്രിസ്ത്യാനിയുടെ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ മൂന്നിലൊന്ന് അവകാശവും കുട്ടികൾക്ക് തുല്യ അവകാശവും നൽകുന്നു. കുട്ടികളില്ലാത്ത മുസ്ലിം ഭാര്യയ്ക്ക് നാലിലൊന്ന് അവകാശവും കുട്ടികളുള്ള ഭാര്യയ്ക്ക് എട്ടിലൊന്ന് അവകാശവും മാത്രം നൽകുന്നു. മരിച്ചുപോയ മക്കളുടെ കുട്ടികൾക്ക് മറ്റു മതങ്ങളിൽ പിന്തുടർച്ചാവകാശം ലഭിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ യാതൊരവകാശവും ലഭിക്കുന്നില്ല. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമപ്രകാരം മരിച്ച പിതാവിന്റെ സ്വത്തിൽ മകൾക്ക് ഒരോഹരിയും മകന് രണ്ടോഹരിയും ലഭിക്കുമെങ്കിലും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മകനോ മകളോ മരിച്ചാൽ അവരുടെ മക്കൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഈ നിയമത്തെ മറികടക്കാൻ മക്കളുടെ പേരിൽ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ പേരിൽ മുഴുവൻ സ്വത്തും ഒസ്യത്തെഴുതി വയ്ക്കാനും സാധിക്കുന്നതല്ല. വിൽപ്പത്ര പ്രകാരം ഒരു മുസ്ലിമിന് തന്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ കൊടുക്കാൻ നിയമം അഥവാ ശരീഅത്ത് അനുവദിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കുന്നതിന് മറ്റെല്ലാ അവകാശികളുടെയും സമ്മതം ആവശ്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ 14 അനുച്ഛേദപ്രകാരം നിയമത്തിന്റെ മുന്നിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. എന്നാൽ മതത്തിന്റെ പേരിലുള്ള സ്ത്രീ പുരുഷ വിവേചനം ഇപ്പോഴും തുടരുന്നു. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോടുള്ള ഈ അനീതി അവസാനിപ്പിക്കാൻ ഏക പരിഹാരം പൊതു സിവിൽ കോഡ് നടപ്പാക്കുക മാത്രമാണ്. അതിന് നിയമത്തിന്റെ പിൻബലവുമുണ്ട്. അതായത് ഭരണഘടനയിലെ 44 അനുച്ഛേദം പൊതു സിവിൽ കോഡ് നടപ്പാക്കാൻ രാജ്യത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ 44 അനുച്ഛേദം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് കോടതി വഴി അത് നടപ്പാക്കാൻ സാധ്യമല്ല. പാർലമെന്റിൽ നിയമം നിർമ്മിക്കുക തന്നെ വേണം. 1985 ഷാബാനു കേസിൽ സുപ്രീംകോടതി ഇത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. സർക്കാർ ഏക സിവിൽ കോഡിന് നടപടിയെടുക്കണം. അടുത്ത കാലത്ത് മറ്റൊരു കേസിൽ സുപ്രീംകോടതിയും ഡൽഹി ഹൈക്കോടതിയും ഇത് ആവർത്തിച്ചു. എന്നാൽ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഏക സിവിൽ കോഡിനെ നഖശിഖാന്തം എതിർക്കുന്നു. ഏക സിവിൽ കോഡിനുവേണ്ടി വാദിച്ചിരുന്ന CPM ഇപ്പോൾ അഭിപ്രായം മാറ്റിയിരിക്കുന്നു. പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ അഖിലേന്ത്യാ സംഘടനയായ മുസ്ലിം ആന്തോളൻ മഞ്ച് ഏക സിവിൽ കോഡിനുവേണ്ടി സർക്കാർ മുൻപാകെ നിവേദനം നൽകിയിട്ടുണ്ട്. അനീതിക്കെതിരെ ശബ്ദം മുഴക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ സംഘടിത വോട്ടുബാങ്കിൽ കണ്ണുവച്ച് സമുദായ പ്രീണനം നടത്തുകയാണ് ചെയ്യുന്നത്. വിവാഹമോചനത്തിന്റെ കാര്യത്തിലും മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് നേരെ എന്തുകൊണ്ടിവർ മുഖം തിരിക്കുന്നു? വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ആശ്വാസം പകർന്ന സുപ്രീംകോടതി വിധിയെ നിർവീര്യമാക്കാനാണ് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ നിയമം കൊണ്ടുവന്ന് പാസാക്കിയത്. ആയതിനാൽ കുറഞ്ഞ പക്ഷം ഏക സിവിൽ കോഡ് മുസ്ലിം സമുദായത്തിന് ഐച്ഛികമാക്കുക. സമുദായ സ്നേഹികൾ തീർച്ചയായും ഏക സിവിൽ കോഡ് സ്വീകരിക്കും. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുള്ളത് ഏക സിവിൽ കോഡ് വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ നിയമം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ എല്ലാ സമുദായത്തിന്റെയും നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീതിപൂർവകമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റിസ് V. ഖാലിദ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെ മുഹമ്മദ് ഹനീഫ വേഴ്സസ് പാത്തുമ്മ BV കേസിൽ മുസ്ലിം വ്യക്തി നിയമത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ശരിയത്ത് നിയമത്തിന്റെ രാക്ഷസീയതയിൽ എന്റെ നീതിന്യായ മനസാക്ഷി അസ്വസ്ഥമാകുന്നു. പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്ന നേതാക്കന്മാരുടെ മനസാക്ഷി അസ്വസ്ഥമാകുന്നോ എന്നതാണ് പ്രശ്നം. ഈ നിയമം മുസ്ലിം സ്ത്രീകളോട് ഇത്രയും ക്രൂരത തുടരണോ? അവരുടെ യാതനകൾ ലഘൂകരിക്കും വിധം ഇതിൽ മാറ്റം വരുത്തിക്കൂടെ?